பாடுக செய்கால் பாடு, பாடுக செய்கால் பாடு, நின் ராஜகுமாரி பாடி பாடி.
മലയാള ഭാഷയിൽ ഗസലുകൾ ആസ്വാദ്യകരമാകുമെന്ന് മലയാളി കേട്ടറിഞ്ഞ ഗാനമായിരുന്നു ഇത്. നമ്മുടെ പ്രിയ കവി ഒ എൻ വി രചിച്ച് മലയാളിക്ക് ഗസലുകൾ പരിചയപ്പെടുത്തിയ ഉമ്പായി ആലപിച്ച ഒരു ഗസൽ. ഇന്ത്യൻ ഗസൽ ആലാപന രംഗത്തെ ആദ്യ ചക്രവർത്തിയായിരുന്ന കുന്ദൻലാൽ സൈഗാൾ എന്ന കെ എൽ സൈഗാളിനെ കുറിച്ചാണ് ഈ വരികൾ. സൈഗാൾ അന്തരിച്ചിട്ട് ഇന്നലെ, അതായത് ജനുവരി 18 70 വർഷം പൂർത്തിയായി. ഇന്നെന്തായാലും സൈഗാളിനെ കുറിച്ചല്ല നമ്മൾ കേൾക്കുന്നത്, മറിച്ച് ഗസലുകളെക്കുറിച്ചാണ്. പ്രണയവും വിരഹവും വിഷാദവും പ്രതീക്ഷയും മനസ്സിൽ നിറയ്ക്കുന്ന, ഏകാന്തതയിൽ മനസ്സു തണുപ്പിക്കുന്ന മനോഹര ഗാനങ്ങളെക്കുറിച്ച്. ആർദ്രമായ വരികൾ, മനസ്സിന്റെ ഉള്ളിലെവിടെയോ തൊട്ടുതലോടിപ്പോകുന്ന ശബ്ദം, ഒരു താരാട്ടുപാട്ടിന്റെ തൊട്ടരികിലായി നിൽക്കുന്ന താളം, പിന്നെ പലവരും ആവർത്തിച്ച് ഹൃദയത്തിൽ തുളച്ചു കയറുന്ന ചില വാക്കുകൾ. ഗസലുകൾ എന്ന ഒരു സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഗാനശാഖയെ ഇന്നും പ്രണയമുള്ളൊരു മനസ്സുപോലെ കാത്തുവയ്ക്കുന്നത് ഈ ഗുണങ്ങളാണ്. പേർഷ്യനും ഉറുദുവും ഹിന്ദിയും കഴിഞ്ഞ് നമ്മൾ മലയാളം ഗസലുകളും ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി. ഉമ്പായിയും ഹരിഹരനും ഷഹബാസ് അമനുമൊക്കെ പാടിയ മലയാളം ഗസലുകൾ കേട്ടും മൂളിയും നടക്കുമ്പോൾ ഗസൽ എന്ന പാട്ടുശാഖയെക്കുറിച്ച് എത്രത്തോളം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്? 10-ാം നൂറ്റാണ്ടിലാണ് ഗസലുകളുടെ തുടക്കം എന്നാണ് വിലയിരുത്തൽ. ഗസൽ എന്ന വാക്കുണ്ടായത് അറബി ഭാഷയിൽ നിന്നാണ്. സ്ത്രീയോടുള്ള സ്നേഹവചനങ്ങൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അറേബ്യൻ ഗാനശാഖയായ ഖൊസീദയിൽ നിന്നാണ് ഗസലുകൾ രൂപപ്പെട്ടത്. ദൈവത്തെയും രാജാവിനെയുമൊക്കെ സ്തുതിക്കുന്നതിനുള്ള ഖസീദയിൽ നിന്ന് പ്രണയഭാചനത്തോട് സംസാരിക്കുന്നതിനുള്ള ഗസലിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ ലളിതവും മധുരവുമായി. പിന്നെ പ്രണയത്തിനപ്പുറം പ്രണയഭംഗവും അതിന്റെ വിഷാദവുമെല്ലാം ഗസലുകളിൽ നിറഞ്ഞു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവി ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന റൂമിയാണ് ഇതിനെ കൂടുതൽ ജനകീയമാക്കിയത്. പിന്നീടത് പേർഷ്യനിൽ നിന്ന് ഉറുദുവും ഹിന്ദിയുമെല്ലാമായി നമ്മുടെ മലയാളം വരെ എത്തുകയായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ തന്നെ തുർക്കികളും അഫ്ഗാനികളും വഴി ഇന്ത്യയിലേക്ക് എത്തിയ ഗസലുകൾ മുഗൾ സാമ്രാജ്യകാലത്തോടെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി. അമീർ ഖുസ്രുവിനെ പോലുള്ള കവികളാണ് ഇന്ത്യയിൽ ഗസലിനെ ഏറ്റവുമധികം വളർത്തിയത്. കേൾക്കുമ്പോൾ ഏറ്റവും ലളിതമായ വരികളായി തോന്നാമെങ്കിലും നിയതമായ ചില ചട്ടങ്ങളുണ്ട് ഗസലുകൾക്ക്. വാക്കുകളിലും അക്ഷരങ്ങളിൽ പോലുമുള്ള ചില ചിട്ടവട്ടങ്ങൾ, ഷേർ എന്ന് വിളിക്കുന്ന ഈരടികളുടെ സമാഹാരമാണ് ഗസലുകൾ. ഓരോ ഈരടിയും പലപ്പോഴും സ്വന്തമായി ഒരു കവിതയാകാം. സ്വന്തമായി അർത്ഥമുള്ള നിലനിൽപ്പുള്ള രണ്ടു വരികൾ. ഒരു ഗസലിലെ ഓരോ ഈരടിയിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ എണ്ണം തുല്യമായിരിക്കണം എന്നാണ് ഒരു നിയമം. അതായത് ഒരു ഗസലിലുള്ള എല്ലാ വരികൾക്കും തുല്യ നീളമായിരിക്കണം. ഈരടികളുടെ എല്ലാം രണ്ടാമത്തെ വരി അവസാനിക്കുന്നത് ഒരേ വാക്കിലായിരിക്കണം. റാദിഫ് എന്നാണ് ഈ വാക്കിനെ വിളിക്കുന്നത്. ഗസൽ ചക്രവർത്തി ജഗജീത് സിംഗിന്റെ പ്രശസ്തമായ ഈ ഗസലിൽ ആഹിസ്ത എന്ന വാക്കാണ് റാദിഫ്. ആദ്യ ഈരടിയിലെ രണ്ടു വരികളിലും ആവർത്തിക്കുന്നതിന് പുറമെ പിന്നീടുള്ള എല്ലാ ഈരടിയുടെയും രണ്ടാം വരിയിലും ഈ വാക്കുണ്ട്. എല്ലാ ഈരടികളിലും റാദിഫിന് തൊട്ടു മുൻപായി വരുന്ന വാക്കുകൾ ഒരേ പ്രാസത്തിലുള്ളതാകണമെന്നും നിയമമുണ്ട്. ഗസൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് അത് എഴുതിയ കവി തന്റെ തൂലികാനാമവും ഒരു വരിയിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. മഖ്ത എന്നാണ് അതിനെ പറയുന്നത്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്ത കവിയായിരുന്ന മിർസ ഗാലിബ് ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ.
ഗാലിബ് पर अभी कभी कभी गायब छुटी शराब पर अभी कभी कभी पीता हूँ।
पक्षे എല്ലാ ഗസലുകളും ഈ നിയമങ്ങൾ അതുപോലെ പാലിക്കാറില്ല എന്നതാണ് വാസ്തവം. ഗസലിന്റെ ഭാവതീവ്രതയും അർത്ഥസമ്പുഷ്ടിയും ലാളിത്യവും എല്ലാം നിലനിർത്തിക്കൊണ്ടുതന്നെ നിയമലംഘനങ്ങൾ നടത്താൻ പ്രമുഖ കവികൾ പോലും തയ്യാറായിട്ടുണ്ട്. എന്നാൽ ആസ്വാദകരെ പിടിച്ചിരുത്തുന്നതിൽ അതൊന്നും അല്പം പോലും പരാജയപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എഴുതുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഗസലിന്റെ ആലാപനവും. ഏറ്റവും മാർദ്ദവമാർന്ന എന്നാൽ ഏറ്റവും ഭാവതീവ്രമായ ശബ്ദത്തിൽ ഗസലാലപിക്കുന്ന ഗായകരായിരുന്നു ഏറ്റവുമധികം ആസ്വാദകരെ പിടിച്ചിരുത്തിയതും. വെണ്ണയിൽ പട്ടുനൂലിട്ടിഴയ്ക്കുന്ന പോലെ മാർദ്ദവം നിറഞ്ഞതാകണം ഒരു ഗസൽ ഗായകന്റെയോ ഗായികയുടെയോ ആലാപനം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതായിരിക്കും ജഗജിത് സിംഗിനെ പോലുള്ള ഗസൽ ചക്രവർത്തിമാരെ ആ പദവിയിലേക്ക് എത്തിച്ചതും.
लोग बेवजह उदासी का सबब पूछेंगे ये भी पूछेंगे कि तुम इतनी परेशान क्यों हो उंगलियां
മെഹദി ഹസൻ, മുഹമ്മദ് റഫി, ഗുലാമലി, പങ്കജുദാസ്, ബീഗം അക്തർ അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഗായകരാണ് ഗസലുകളിലൂടെ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയത്. മലയാളത്തിലേക്ക് ഗസലുകളെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന സംഭാവന നൽകിയത് പി എ ഇബ്രാഹിം എന്ന ഉംബായിയാണ്. ഹിന്ദി ഉറുദു ഗസലുകൾ പാടിയും പഴയ മലയാള സിനിമാ ഗാനങ്ങൾ ഗസലിന്റെ ശൈലിയിൽ ആലപിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം ഇവയെ മലയാളിക്ക് സുപരിചിതമാക്കിയത്.
സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം സുമംഗലി നീ ഓ.
ഗസലുകളെ മലയാള കവികൾ അംഗീകരിക്കാത്ത ഒരു കാലവുമുണ്ടായിരുന്നു. എന്നാൽ വേണുവി ദേശം എന്ന അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരനായിരുന്നു ഉംബായിക്കായി ആദ്യമായി ഗസലുകൾ എഴുതി കൊടുത്തത്. അങ്ങനെ പ്രണാമം എന്ന പേരിൽ മലയാളത്തിലെ ആദ്യ ഗസൽ ആൽബം പുറത്തിറങ്ങി. അവിടെ നിന്നിങ്ങോട്ട് സച്ചിദാനന്ദനും ഒ എൻ വിയുമെല്ലാം ഗസൽ രൂപത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങി. ഉംബായിക്ക് പുറമെ ഹരിഹരനും ഷഹബാസ് അമനുമെല്ലാം മലയാളത്തിൽ നിരവധി ഗസലുകൾ ആലപിച്ചു. ഗസലിന്റെ യഥാർത്ഥ നിയമങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും മലയാളം ഗസലുകളും അതിന്റെ ഭാവത്തിലും സത്തയിലുമെല്ലാം ആ പത്താം നൂറ്റാണ്ടിലെ ഗാനങ്ങളോട് ചേർന്നു നിൽക്കുന്നു. പ്രണയവും പ്രണയഭംഗവും വിഷാദവും പരിഭവവുമെല്ലാം മധുരം നിറയുന്ന മലയാള പദങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്നു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.